Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
अर्णव वृक्षतो स्वर्ण मंडपानि अहोसि मनस प्रतिमात्राणि इति ഉദ്ദേശത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഭാഷ്യകാരന്റെ സ്വന്തം നിലയ്ക്കുള്ള ഒരു വിചാരം അതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഈ അർണവാദേഹ. എല്ലാവർക്കും തോന്നുന്ന സംശയമാണ് ബ്രാഹ്മലൗകിക. ഇവിടെ ബ്രഹ്മലോകത്തെ കുറിച്ച് പറഞ്ഞാൽ അവിടെ ഒരു വലിയ സമുദ്രമുണ്ട്. നിശ്ച അർണവും ബ്രഹ്മലോകെ എന്ന് പറഞ്ഞു. തൈരം മദീയം മത്തുപിടിപ്പിക്കുന്ന ഒരു തരസുണ്ട്, അശ്വത്ഥമുണ്ട്, സോമവനമുണ്ട്, അപരാജിത ഒരു വലിയൊരു നഗരിയുണ്ട് ബ്രഹ്മലോകത്തിൽ. ഇവിടെ ഭൂമിയിൽ ഈ ജീവനിരുന്ന് ഉപാസന ചെയ്തിട്ട് ഉപാസനയുടെ ഫലമായി എത്തിച്ചേരുന്ന ഇതെല്ലാം ബ്രാഹ്മലൗകിക ബ്രഹ്മലോകത്തുള്ള ഇതെല്ലാം ഈ തരസം മറ്റും. അതുപോലെ തന്നെ സങ്കല്പജാഹ പിത്രാദേവ് ഇവിടെ പറഞ്ഞു. സങ്കല്പാദേവ സംതിഷ്ഠന്തി, സങ്കല്പിച്ചു കഴിഞ്ഞാൽ അവിടെ പിതൃക്കൾ വരും, സ്വസ്തുക്കൾ വരും. ഇങ്ങനെ മുമ്പ് പറഞ്ഞു ഭോഗാഹ എന്ത് സങ്കല്പിക്കുന്നു അതിന് അവിടെ വരുമെന്ന് പറഞ്ഞു. തെക്കും പാർത്ഥിവ അഭ്യാസ യഥായി ഇഹ ലോകെ ദൃശ്യന്തി, അത് പാർത്ഥിവമാണോ ഈ ലോകത്തിൽ? നഗരി എന്ന് പറഞ്ഞാൽ അത് പാർത്ഥിവമാണ്. തരസം എന്ന് പറഞ്ഞാൽ ആപ്യമാണ്, ജലമയമാണ്. ഇന്ന് പൃഥ്വിയുമയമാണ്, ജലമയമാണ്. ഇത് ഈ കാണുന്ന തരത്ത് സ്ഥൂലവും കഠിനവും ദീർഘവും ഒക്കെ ആയിട്ടുള്ള ഇതുപോലെയുള്ള വസ്തുക്കളാണോ അവിടെയുള്ളത്? യഥൈഹ ലോകേ ദൃശ്യന്തി തത്വ അർണവ സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞു, വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞു, നഗരിയെക്കുറിച്ച് പറഞ്ഞു, സ്വർണ മണ്ഡപത്തെക്കുറിച്ച് അഹോസി. അതോ ഇനി മറിച്ച് ഇതൊക്കെ ഇതുപോലെ സ്ഥൂലവും പ്രത്യക്ഷങ്ങളുമായ വസ്തുക്കളാണോ അതോ മാനസപ്രത്യം മാത്രമാണ്, കേവലം മാനസപ്രത്യങ്ങൾ സങ്കല്പം മാത്രമാണോ ഇതെല്ലാം? കിഞ്ചാതാ എന്താ എന്തായാലും എന്താ എന്ന് ചോദിക്കുന്നു. ഇതിനെ ശരിക്കും വസ്തുക്കളായി തന്നെ എടുക്കുക. ഈ ലോകമുള്ളതുപോലെ തന്നെ ഉപാസകന് പാർത്ഥിവും ആപ്യവുമായ ഒരു ലോകത്തിലെത്തിച്ചേരുന്നു, അവിടെ ഇതൊക്കെ അനുഭവിക്കുന്നു. ഒരു നീതി പാർത്ഥിവ അഭ്യാസ്യസ്തൂലാസ്യ ഹൃദ്യാകാശ സമാധാനാനുപത്തി അങ്ങനെ സ്വീകരിക്കാൻ പാർത്ഥിവും ആപ്യവുമായി. ഈ ഭൂമി പോലെ, ഇവിടുത്തെ സരസ് പോലെ ഒരു സരസ്, ഇവിടുത്തെ വൃക്ഷം പോലെ ഒരു വൃക്ഷം എന്നെല്ലാം കരുതിക്കഴിഞ്ഞാൽ പാർത്ഥിവവും ആപ്യവും സ്ഥൂലവും എന്ന് കരുതി കഴിഞ്ഞാൽ എന്താണോ ഇവിടെ പറയുന്നു, ഇത് ഹൃദയമുണ്ട്, ശരീരത്തിൽ പുണ്ഡരീകം, അതിലൊരു ആകാശമുണ്ട്, ആകാശത്തിൽ ഒരു അന്ധകരണമുണ്ടെന്ന് പറഞ്ഞു, അവിടെയാണെന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം അങ്ങനെ ശരിയാകും? ഈ ഹൃദയാകാശത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയ തരസ് മണ്ഡപം സ്വർണ മണ്ഡപം? അപ്പൊ സ്ഥൂലമായൊന്നും അവിടെ ഇരിക്കത്തില്ലല്ലോ. ഹൃദയാകാശ സമാധാനാനുപത്തി അവിടെ ഇരിക്കാന്ന് പറയുന്നത് ശരിയാകത്തില്ല, അവിടെ ഇതിനും നിൽക്കാൻ പറ്റത്തില്ല. ശരീരം തന്നെ ചെറുത്, അതിന് ഹൃദയം അതിലും ചെറുത്, അതിൻ്റെ ഉള്ളെന്ന് പറയുന്നത് അതിലും ചെറുത്, അവിടെ എങ്ങനെ ഇതെല്ലാം വന്നു ചേരും? അത് മാത്രമല്ല, പുരാണേത മനോമയാനി ബ്രഹ്മലോക ശരീരാധീനി വാക്യം വിരുദ്ധീയത പുരാണത്തിലും പറയുന്നുണ്ട്. ബ്രഹ്മലോകത്തിലെ ശരീരവും മറ്റും ബ്രഹ്മലോകം ശരീരം ഇതെല്ലാം മനോമയമാണ്. അതുപോലെ പാർത്ഥിവും ആപ്യവും അല്ലാന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥൂലമായി സ്വീകരിക്കാൻ സാധ്യമല്ല. അശോകം ഹിമം ഇത്യാദ്യാസ്ത ശ്രുതേഹ ശ്രുതിയും പറയുന്നുണ്ട് അശോകമഹിമം എന്ന് പറയുന്നു. സന്താപവർജിതം, അതാണ് അതിൻ്റെ മഹത്വം. ബ്രഹ്മലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഇവിടെയും ഉണ്ട് സരസും വൃക്ഷങ്ങളും സ്വർണ്ണ മണ്ഡപങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ ശോകമാണ്. നമ്മുടെ അശോകം ശോകരഹിതം, അതാണ് അതിൻ്റെ മഹത്വം. എന്തുകൊണ്ടാ അതിശോകരഹിതമായിരിക്കുന്നത്? ഇവിടെ എന്തുകൊണ്ട് അസുഖം ഉണ്ടാകുന്നത്? ഈ ജീവൻ ഈ ശരീരത്തിലിരുന്ന് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുമ്പോൾ അസുഖത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം, പ്രതിപ്രവർത്തനം, സംവേദനം, പ്രതിസംവേദനമൊക്കെ സുഖദുഃഖങ്ങളെ ഉണ്ടാകും. പക്ഷെ അവിടെ അങ്ങനെയല്ല, ഈ ശബ്ദസ്പർശ രൂപരസ ശൂന്യമാണ് അവിടുത്തെ വിഷയങ്ങളല്ല. അതുകൊണ്ട് തന്നെ എന്താണത്, സന്താപവർജിതമാണ് അശോകമഹിമം, ശോകരഹിതമായ മഹത്വത്തോടുകൂടിയതാണ് ഇത്യാദ്യഹ ശ്രുതേഹ. പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ വേറെ ശ്രുതി പറയുന്നുണ്ട്, എന്താണ്, സമുദ്രാഹ സരിതഹസ്രാംസിവാപ്യകൂപായേദാ മന്ത്രാദേശമൂർത്തിമന്തോ ബ്രഹ്മാണമുപതിഷ്ഠന്തൈതി മാനസത്തെ വിരുദ്ധിയത് പ്രാണസ്മൃതി. വേറെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്, എന്താണ്, അവിടെ ബ്രഹ്മലോകത്തിൽ സമുദ്രം, സരിത്ത് തടാകം, നദി, വാപ്യം, കൂപം, പല കിണർ, കുളം, യജ്ഞം, വേദം, മന്ത്രം, ഇതെല്ലാം മൂർത്തിമന്ത ഓരോ രൂപത്തെ പ്രാപിച്ച് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിനെ ഇങ്ങനെ കേവലം മാനസമായി സങ്കല്പം മാത്രമായിട്ടെടുക്കാൻ പറ്റും. വിരുദ്ധീത പുരാണസ്മൃതി പറഞ്ഞു, പ്രമാണത്തിന് വിരുദ്ധമായി പറയാൻ പാടില്ല. പ്രത്യേകിച്ചും ഉപനിഷത്തിന്റെ ചർച്ചയിൽ വേദത്തെ പുരാണങ്ങളെ എല്ലാം പ്രമാണമായി സ്വീകരിക്കുന്നു, അതിന് വിരുദ്ധമായി വന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. ഇതെല്ലാം മൂർത്തിമത്തായി സ്ഥൂലമായ ആകാരത്തോടുകൂടി ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു എന്നും പറയുന്നു. സങ്കല്പം ഒന്നിങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്നാ മൂർത്തിമത്തി പ്രസിദ്ധ രൂപാണാം ഏവ തത്രഗമന അനുപത്തേഹേ പറയുന്നത് ശരിയല്ല. അവിടെ മൂർത്തിമത്തായിരുന്നാൽ അവിടെ ചെല്ലാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട് ഹൃദയാകാശത്തിൽ എങ്ങനെ ഇതെല്ലാം ചെല്ലുന്നത്? തസ്മാ പ്രസിദ്ധ മൂർത്തി വ്യതിരകീണ സാഗരാദിനാം മൂർത്തിയന്തരം സാഗരാദിപേരൂപാത്മം ബ്രഹ്മലോക ഗന്ധർകൽപ്പനി. അതുകൊണ്ട് അതിനൊരു രൂപം ഉണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മളീ കരുതുന്നത് പോലെ സ്ഥൂലമായ ആപ്യമായ പാർത്ഥിവമായ രൂപങ്ങളൊന്നുമില്ല, അങ്ങനെ അല്ലാത്ത രൂപങ്ങളുണ്ട്. രൂപം ഇല്ലെന്ന് പറയുന്നില്ല, രൂപമുണ്ട്, മൂർത്തി അന്തരം. അങ്ങനെ ആ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മലോക ഗന്ധർവ് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു അവർ. ഇതെല്ലാം തുല്യകൽപ്പനായാം യഥാ പ്രസിദ്ധ ഏവ മാനസ്യ ആകാരവത്യ മൂർത്തയോ യുക്താ കൽപ്പയിതും മാനസദേഹ അനുരൂപ്യ സംബന്ധോപത്തേഹി. എന്തായാലും പറയുന്നു, അവിടെ രൂപം വേണം, ഇതെല്ലാം അവിടെ ഉണ്ടെന്ന് പറയുന്നു. ബ്രഹ്മലോകത്തിൽ സ്വർണമണ്ഡപമുണ്ട്, സരസുണ്ട്, വൃക്ഷമുണ്ട്, അങ്ങനെയുള്ളത് കൽപ്പിച്ചേ മതിയാവും. അങ്ങനെ കൽപ്പിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ വരുന്ന ഈ രൂപങ്ങൾ, സ്ത്രീ പുരുഷാദി രൂപങ്ങൾ, അത് ഒരു പ്രത്യേക രൂപമായിട്ട് സ്വീകരിക്കും. ഇവിടുത്തെ പോലെ രൂപമില്ലെന്നല്ല, രൂപമുണ്ട്, മാനസ ദേഹത്തിന് അനുരൂപമായതാണ്. ഇവിടുത്തേത് പോലെയല്ല, ആ രൂപങ്ങളെല്ലാം സങ്കല്പാത്മകമായ രൂപങ്ങൾ തന്നെ സ്വീകരിക്കണം. ദൃഷ്ടാഹി മാനസ്യ ആകാരവത്യഹംസ്ത്രീ അധ്യാമൂർത്തെ സ്വപ്നെ. ഉദാഹരണം പറയുന്നു, അപ്പൊ സ്വപ്നത്തിലെന്താ, സ്വപ്നത്തിലും സ്വർണ്ണ മണ്ഡപമുണ്ട്, സരസുണ്ട്, വൃക്ഷങ്ങളുണ്ട്, അതിനെല്ലാം രൂപമുണ്ട്. പക്ഷെ അതിനെന്താണ്, കേവലം ആകാരങ്ങളുണ്ടെങ്കിലും അതിന് പ്രത്യേക ആകാരം രൂപമുണ്ടെങ്കിലും അത് മാനസമാണ്. ഈ ബാഹ്യമായി കാണുന്ന, ഇവിടെ ജാഗ്രത കാണുന്ന ആപ്യം പാർത്ഥിവമല്ല, എന്നാൽ ഇതുപോലെ തന്നെ അവിടെയും കാണാം. ഇതെല്ലാം തന്നെ അവിടെയുണ്ട് സ്വർണമുണ്ട് പോകുന്നു. അതെന്ത് പറയും, ആ സമയത്ത് ഈ കാണുന്നത് പോലെ ബാഹ്യമായ സ്ഥൂലമായ വസ്തുക്കൾ അവിടെ വരാൻ വഴിയില്ലല്ലോ, കാരണം ഇതൊന്നുകൂടെയില്ല, വേറെ ലോകത്തിലാണ്. അവിടെ സ്വപ്നത്തിൽ എങ്ങനെയാണോ മാനസമായ ആകാരങ്ങൾ സ്വീകരിക്കുന്നത്, അതുപോലെ ബ്രഹ്മലോകത്തിലും മറ്റും മാനസമായ ആകാരങ്ങൾ സ്വീകരിക്കാം. സ്വപ്നം പോലെയാണെന്നത് അനുത്താനുത്തായോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അനൃതമാണല്ലോ, സ്വപ്നം സത്യമാണ്. ഇതെല്ലാം അസത്യമാണെന്ന് പറയുന്നതിന് ഉദാഹരണമായി എടുക്കുന്നതിന് സ്വപ്നത്തെയാണ് ദൃഷ്ടാന്തമായിട്ട്. സ്വപ്നം പോലെ ഇത് അസത്യം എന്നാണ്. സ്വപ്നം അസത്യമല്ലെങ്കിൽ ഇത് സ്വപ്നം പോലെ അസത്യം എന്ന് പറയാൻ പറ്റും? പ്രത്യേകിച്ചും അദ്വൈതികൾക്ക്. അദ്വൈതികൾ മിഥ്യയ്ക്ക് ദൃഷ്ടാന്തമായിട്ടാണ് സ്വപ്നത്തെ സ്വീകരിക്കുന്നത്. സത്യാനുതായവ സ്വപ്ന അല്ല, അസത്യമാണല്ലോ, അനർത്ഥമാണല്ലോ, മിഥ്യയാണല്ലോ. അപ്പൊ ഇതെല്ലാം ബ്രഹ്മലോകവും സ്വപ്നം പോലെ ഒരു മിഥ്യയാണെന്ന് അവിടുത്തെ എല്ലാം പോയി. ശരി, അങ്ങനെ ആയിക്കോട്ടെ, എന്താ ദോഷം? ഇത്രയും പ്രയാസപ്പെട്ട് ഈ സാധനയെല്ലാം ചെയ്ത് അവിടെ ചെന്ന് പ്രാപിക്കുന്ന ദുഃഖരഹിതമായ അവസ്ഥ അത് സ്വപ്നം പോലെ അനർത്ഥമാണെന്ന് വരും. അതറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സ്വപ്നം കാണാൻ വേണ്ടി സാധന അനുഷ്ഠിക്കും. തൈമേ സത്യാകാമായ ശ്രുതി സദാസതി വിരുദ്ധ. അത് മാത്രമല്ല, ശ്രുതി പറയുന്ന എന്താണ്? സത്യാകാമാഹ, അതെല്ലാം സത്യമാണെന്നാണ് പറയുന്നത്. അവിടെ പോയി അനുഭവിക്കുന്ന ഇവിടെ അനുഭവിക്കുന്ന പോലെ അല്ല, അത് സത്യമാണ്. അവിടെ എന്തൊക്കെ അനുഭവിക്കുന്നു അതെല്ലാം സത്യമാണെന്ന് പറയുന്നു. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അതിനും വിരോധം വരും. അതിന് നിഷേധിക്കുന്നു. നിങ്ങൾ പറയുന്നത് ശരിയല്ല. മാനസപ്രത്യസ്യ സത്വോപത്തേഹി പറയുന്നു. സ്വപ്നം അസത്യമാണെന്ന് ആരാ പറഞ്ഞത്? സ്വപ്നം മാനസപ്രത്യമാണെങ്കിൽ അത് സത്യമാണ്. സിദ്ധാന്തമാണ് പൂർവക്ഷം. സ്വപ്നം സത്യമാണ്, മനസ്സപ്രത്യസ സത്വപ്രത്യസ. സ്വപ്നം എന്നുള്ള മനസ്സ പ്രത്യയങ്ങൾ എന്നുവെച്ചാൽ അനുഭവങ്ങൾ, അത് ജാഗ്രത ആയാലും ശരി, സ്വപ്നമായാലും ശരി, ബ്രഹ്മലോകമായാലും ശരി, ഇത് സത്യമാണ്, അസത്യമല്ല. മനസ്സാഹി പ്രത്യ സ്ത്രീ പുരുഷാദ്യാകാര സ്വപ്നെ ദൃശ്യന്തെ. സ്വപ്നത്തിൽ മാനസമായ അനുഭവങ്ങളാണ്. ജാഗ്രത പോലെ അല്ല. ജാഗ്രത നമുക്ക് പറയാം ഇത് വേറെയാണ്, ഇവിടെ പുറമേ ഉണ്ട് വസ്തു. ആപ്യവും പാർത്ഥിവുമായ സരസും ഭക്ഷുമെല്ലാം ഉണ്ട്. സ്വപ്നം അങ്ങനല്ല. സ്ത്രീ പുരുഷാദ്യാകാര സ്വപ്നെ ദൃശ്യന്തെ. മനസ്സപ്രത്യങ്ങൾ അത് സത്യമാണ്. സ്വപ്നം ജാഗ്രത് വാസനാരൂപ സ്വപ്നദൃശ്യ ക്രിയാതയ സ്വപ്നെ വിദ്യന്തെ. അങ്ങനെയല്ലല്ലോ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. എന്താ മനസ്സിലാക്കിയത്? ജാഗ്രത് വാസനാരൂപ പൂർവക്ഷി പറയും, ജാഗ്രത അനുഭവത്തിന്റെ വാസന, അതുകൊണ്ടാണ് സ്വപ്നദൃശ്യങ്ങൾ സ്വപ്നദൃശ്യ. നതു തത്ര സ്ത്രീയാത സ്വപ്നെ വിദ്യന്തെ. വാസ്തു സ്വപ്നത്തിൽ ഈ പറയുന്ന ഒന്നുമില്ല. സ്വപ്നത്തിൽ വരാം പിതൃക്കൾ, സ്വപ്നത്തിൽ വരാം സ്ത്രീ, സ്വപ്നത്തിൽ വരാം സരസ് മണ്ഡപം. ബ്രഹ്മലോകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതെല്ലാം സ്വപ്നത്തിലും വരാം. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ലല്ലോ. അതില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് സ്വപ്നം അനർത്ഥമാണ്. അത് ജാഗ്രത് വാസനാരൂപമാണ്, സത്യമല്ല എന്ന് പുരോഷി പറയുമ്പോൾ സിദ്ധാന്തി പറയുന്നു, അത്യല്പം ഇതം ഇച്ഛതി. നിങ്ങൾ പറയുന്ന വെറും നിസ്സാരമായ കാര്യമാണ്. കാര്യം മനസ്സിലാക്കാതെ പറയുകയാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന പോലെ അല്ല സ്വപ്ന ദൃശ്യം. അവിടെ കാണുന്നതെല്ലാം ജാഗ്രത ഉപാസനയാണോ അത് അസത്യമാണോ എന്ന് പറയുന്നത് ശരിയല്ല. അത്യല്പം ഇതമിച്ചതി. നിങ്ങൾ പറയുന്നത് വളരെ തുച്ഛമായ കാര്യമാണ്. എന്തുകൊണ്ട്? ജാഗ്രത വിഷയാഭി മാനസപ്രത്യാഭി നിർവൃത്തായവ സദ് ഇച്ഛാവർ നിവൃത്ത തേജോപന്നമയത്വ ജാഗ്രത വിഷയമാണ് പറയുന്നത്. സ്വപ്ന ദൃശ്യം സ്വപ്നത്തെ അസത്യം എന്തുകൊണ്ടാണ് പറയുന്നത്? അത് കേവലം മാനസമാണ്. ജാഗ്രതത്തിലെ അനുഭവങ്ങളിൽ നിന്നുള്ള വാസന കൊണ്ട് സ്വപ്നം ഉണ്ടായി. അവിടെ കാണുന്നതെല്ലാം അസത്താണ് എന്നുള്ള പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജാഗ്രത എന്താണ്? മാനസപ്പെടുത്തിയ അഭിനിവൃത്ത ജാഗ്രതും മാനസാനുഭവങ്ങളാണ്. മാനസപ്രത്യാഭിർ നിർവൃത്ത മാനസപ്രത്യങ്ങൾ. ഈ മാനസികമായ അനുഭവമല്ലേ ജാഗ്രത? അല്ല, വേറെന്തെങ്കിലും കൊണ്ടാണോ ജാഗ്രതത്തിന് അറിയുന്നത്? ജാഗ്രതത്തിൽ മനസ്സില്ലേ? സ്വപ്നം പോലെ തന്നെ ജാഗ്രത മനസ്സ് തന്നെ ഇതെന്നെ അറിയിച്ചിരുന്നു. മനസ്സ് പ്രത്യാഭർ, ഈ മനോവൃത്തികളിലൂടെയാണ് ഇത് ഗ്രഹിക്കുന്നത്. ഒന്ന് സ്വപ്നം മാനസമായതുകൊണ്ട്, അതായത് സ്വപ്നത്തെ മനസ്സുകൊണ്ട് അറിയുന്നത് കൊണ്ട് അസത്യമാണെന്ന് പറഞ്ഞാൽ, ജാഗ്രതും മനസ്സുകൊണ്ട് അറിയുന്നത് കൊണ്ട് ഇതും അസത്തെന്ന് പറയേണ്ടി വരും എന്നാണ് സിദ്ധാന്തി പറയുന്നത്. അത് മാത്രമല്ല, വേറെ ദോഷമുണ്ട്. ഒരാൾ പറയുന്നു ഇതങ്ങനെ മനസ്സുകൊണ്ട് അറിയുന്ന, ഇത് സ്വപ്നം പോലെ മനസ്സുകൊണ്ട് അറിയുന്നതല്ല, ഇത് വാസ്തവത്തിൽ ഇവിടെ ഉള്ളതാണ്, ഉള്ളതിനെ ഞാൻ അറിയാം എന്ന് പറഞ്ഞാൽ അത് ശ്രുതിക്ക് വിരോധം വരുന്നുണ്ട്. ശ്രുതി നേരത്തെ പറഞ്ഞു, സത് ഈക്ഷാപൽ നിർവൃത്ത തേജോപന്നമയത്വം ജാഗ്രത വിഷയമാണ്. ശ്രുതി തന്നെ നേരത്തെ പറഞ്ഞു എന്താണ്, സത് ഈക്ഷാപൽ ഈക്ഷിത്വ നേരത്തെ പറഞ്ഞു, തദൈക്ഷത ഭൂസ്ത്യാം പ്രജായ സങ്കൽപ്പിച്ചു എന്ന് പറഞ്ഞു, ആ സത്ത് സങ്കല്പിച്ചു. സത് ഈക്ഷാഭിർ നിർവൃത്തം, സത്തിന്റെ സങ്കല്പം കൊണ്ടാണ് ഇതുണ്ടായത്. എന്ത് തേജ് അവ അന്നമയമായ ഈ ജാഗ്രത വിഷയമാണ്. ഈ ജാഗ്രത വിഷയങ്ങൾ സത്തിന്റെ സങ്കല്പം കൊണ്ടുണ്ടായെന്നാ പറയുന്നത്. ഇതെങ്ങനെ ഉണ്ടായി, ജാഗ്രത എങ്ങനെ ഉണ്ടായി, അത് അവിടെ ത്രീണി രൂപാണി ഇത്യവ സത്യം എന്നല്ല നമുക്ക് പറഞ്ഞു. ഇവിടെ തന്നെ അത് ഈ മൂന്ന് രൂപങ്ങളെ സൃഷ്ടിച്ചു. എന്താണ് മൂന്ന് രൂപങ്ങൾ? ജോബന്നമയം. ഇതെങ്ങനെ സൃഷ്ടിച്ചു? കേവല സങ്കല്പം, സത്തിന്റെ സങ്കല്പമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ജാഗ്രതും സത്തിന്റെ സങ്കല്പമാണ്. ജാഗ്രത സത്തിന്റെ സങ്കല്പമാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നു. അംഗീകരിച്ചിട്ടെന്ന് പറയുന്നു ഇത് സത്യമാണ്. സ്വപ്നവും സങ്കല്പമാണെന്ന് പറയുന്നു, അത് അനന്തതമെന്നും പറയുന്നു. ഇതെങ്ങനെ ശരിയാകും? അതുകൊണ്ട് ജാഗ്രത വിഷയം അതും സങ്കല്പം കൊണ്ട് നിർവൃത്തമാണ്. ഇത് സത്യമാണെന്ന് പറയുന്നു. സ്വപ്നവും സങ്കല്പം കൊണ്ടുണ്ടായാണ് അസത്യമെന്നും പറയുന്നു. ഇതിന് യുക്തിയില്ലെന്നാണ്. സങ്കല്പ മൂലാഹി ലോക ഐതിജയുക്തം സമകൃപതാം ദ്യാവാ പൃഥിവി ഇത്യത്ര. അവിടെ മുമ്പ് പറഞ്ഞു ദ്യാവാപ്രതികളെ സങ്കല്പിച്ചു. അതുകൊണ്ട് ഈ ലോകം, ഈ ജാഗ്രത ലോകവും സങ്കല്പം മൂലമാണ്. ഈ ജാഗ്രത ലോകം സങ്കല്പം മൂലമായിട്ട് ഇതിനെ നിങ്ങൾ സത്യം എന്ന് പറയുന്നു. സ്വപ്നം അതുപോലെയുള്ള സങ്കല്പം മൂലമാണ് അതിനെ അസത്യം എന്ന് പറയുന്നത്. ഇതിനെന്താ യുക്തി? അതുകൊണ്ട് എന്താണ്, സ്വപ്നവും സത്യം തന്നെ. സർവശ്രുതിഷുച പ്രത്യേകാത്മന ഉത്പത്തി പ്രളയശ തത്രൈവ സ്ഥിതിശ്ച യാവ അര നാഭു ഇത്യാദിനാവിച്ചത്. അതുമാത്രമേ സർവശ്രുതിയിലും പറയുന്നുണ്ട്. ഈ പ്രത്യേകാത്മാവിൽ നിന്ന്, അതായത് സത്തിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഉത്പത്തി. അവിടെ തന്നെയാണ് പ്രളയം, അവിടെ തന്നെയാണ് സ്ഥിതി. അതിനാണ് യഥാവ അര നാഭു, എങ്ങനെയാണോ ചക്രത്തിൻ്റെ നാഭിയിൽ ആരക്കാലുകളെ ഉറപ്പിച്ചിരിക്കുന്ന സർവം ഈ സത് ആശ്രിതമാണ്. സദായതന സത് പ്രതിഷ്ഠ എന്നെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. ഇത്യാദന ഉച്ചയന്തി സർവവും ഈ പ്രത്യേകാത്മാവിൽ നിന്നു പ്രകടമാകുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു. അപ്പൊ ജാഗ്രത അവിടെ പ്രകടമാകുന്നു, സ്വപ്നം അവിടെ പ്രകടമാകുന്നു. സ്വപ്നം അസത്യമാണ്, ജാഗ്രത സത്യമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? തസ്മാത് മാനസാനാം ബാഹ്യാനാം ച വിഷയാണാം ഇതരേതര കാര്യകാരണത്വം ഇഷ്യതേവ ബീജാങ്കുരവത്. അതുകൊണ്ടെന്താണ്, മാനസാനാം ബാഹ്യാനാം ച വിഷയാണ്. മാനസമായിട്ടുള്ളത് ബാഹ്യമായിട്ടുള്ള വിഷയങ്ങൾ, വിഷയങ്ങൾ മനസ്സിനുമുണ്ടല്ലോ, പുറമേയുമുണ്ട്. ഇവയ്ക്കെല്ലാം ഇതരേതര കാര്യകാരണത്വം, പരസ്പരം ഇവ കാര്യകാരണ ബന്ധമുണ്ട്. വിഷ്യതി ഇവ ബീജാങ്കുരവും ബീജാങ്കുരത്തെ പോലെ, ബീജവും അങ്കുരവും പോലെ. സങ്കല്പം സങ്കല്പത്തിനനുസരിച്ച് ദൃശ്യം, ആ ദൃശ്യത്തിനനുസരിച്ച് സങ്കല്പം, സങ്കല്പത്തിനനുസരിച്ച് ദൃശ്യം, അങ്ങനെ പോകും. ഇത് പരസ്പരം കാര്യകാരണം. ഇപ്പൊ ജാഗ്രത തന്നെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം സങ്കല്പിക്കുന്നു, മനസ്സിൽ കൽപ്പിക്കുന്നു. ശരി, പുസ്തകം വായിക്കുന്നു, ആദ്യം മനസ്സിൽ കൽപ്പന വരുന്നു, പുറമേ അടുത്ത് പ്രവൃത്തി വരുന്നു, വായിക്കുന്നു. ഇത് സൃഷ്ടിക്കണം, ഏതിനെ സംബന്ധിച്ചാലും ഇതൊന്നും നിർമ്മിക്കണം. ഉടനെ മനസ്സിൽ സങ്കല്പം വരുന്നു, എങ്ങനെ അതിന്റെ രൂപഭാവങ്ങളെല്ലാം മനസ്സിൽ വരുന്നു, അതിനെ നിർമ്മിക്കുന്നു, കുലാലൻ പാത്രത്തെ ഉണ്ടാക്കുന്നു, അത് സങ്കല്പിക്കുന്നു, എങ്ങനെ എങ്ങനെ വേണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ സൃഷ്ടിക്കുന്നു. അതുപോലെ സർവ്വം ആദ്യം മനസ്സിലൊരു പദ്ധതി തയ്യാറാക്കുന്നു, പിന്നീട് ആ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. സർവത്ര എന്താണ് ബാഹ്യമായ വിഷയങ്ങളുണ്ടെന്ന് നമ്മൾ കാണുന്നു, അനുഭവിക്കുന്നു. അവിടെ സർവത്ര മനസ്സിലെ സങ്കല്പത്തിനനുസരിച്ച് ബാഹ്യമായി സൃഷ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. ജീവൻ എന്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്, ജീവൻ സൃഷ്ടിക്കാത്ത ഇവിടെ ഉണ്ടെങ്കിൽ അതും ഏതെങ്കിലും സങ്കല്പത്തിൽ നിന്നുണ്ടാതായിരിക്കും. ഈശ്വരന്റെ സങ്കല്പം, ഈശ്വരന്റെ സങ്കല്പം അനുസരിച്ചുള്ള സൃഷ്ടി, അങ്ങനെ പറയാം. ജീവൻ സങ്കല്പിക്കുന്നു, അതനുസരിച്ച് സൃഷ്ടിക്കുന്നു. എന്തായാലും സങ്കല്പം മൂലമാണ്. അപ്പം മാനസികമായിട്ടുള്ള സങ്കല്പങ്ങൾക്കും ബാഹ്യമായ വിഷയങ്ങൾക്കും കാര്യകാരണബന്ധമുണ്ട്. നേരത്തെ എന്താ അങ്ങനെ പറയുന്നത്, ജാഗ്രത് വാസന രൂപത്തിലാണ് സ്വപ്ന ദൃശ്യങ്ങളെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ജാഗ്രത് വാസനയ്ക്കനുസരിച്ച് ദൃശ്യങ്ങളുണ്ടായാൽ ആ ദൃശ്യങ്ങൾക്കനുസരിച്ച് വീണ്ടും വാസന വരും, വാസനയ്ക്കനുസരിച്ച് വീണ്ടും ദൃശ്യം വരും. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പറയുന്നു, ദേവി ബാഹ്യായവ മാനസ മാനസായി വെച്ച ബാഹ്യ. അത് മാത്രമല്ല, ബാഹ്യ ഈ പുറമേ ഉള്ളത് തന്നെയാണ് മാനസ ഉള്ളിലുള്ളത്, മാനസായ ബാഹ്യ ഉള്ളിലുള്ളത് തന്നെയാണ് പുറമേ ഉള്ളത്. അവിടെ രണ്ടില്ല. അതുകൊണ്ട് അനന്തത്വം തേഷാം കദാചിതപി, അതുകൊണ്ട് സ്വപ്ന ദൃശ്യങ്ങൾ ഒരിക്കലും അനന്തമല്ല, അസത്യമല്ല. സ്വാത്മനി ഭവതി, ഇതെല്ലാം സ്വസ്വരൂപത്തിലാണ്. ഈ സ്വരൂപത്തിൽ അനുഭവപ്പെടുന്ന ജാഗ്രത് സ്വപ്ന ദൃശ്യങ്ങൾ അവ അനർത്ഥത്വം തേഷാം, പ്രത്യേകിച്ച് സ്വപ്നത്തെ കുറിച്ച് പറയുന്നു, അതൊരിക്കലും അനന്തമല്ല. സ്വപ്നമേ അനന്തമല്ലെങ്കിൽ പിന്നെ ജാഗ്രതത്തിന്റെ കാര്യം, ജാഗ്രത എങ്ങനെ അനർത്ഥമാകും? എന്നാ അനർത്ഥത്വം എന്നാണ്, അത് മിഥ്യയല്ല. സ്വപ്നം എങ്ങനെയാണോ മിഥ്യ അല്ലാതിരിക്കുന്നത്, അതുപോലെ ജാഗ്രത മിഥ്യയല്ല. അപ്പോൾ അതിനെ ഒന്ന് മാനസം, ഒന്ന് ബാഹ്യം, അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? മാനസം തന്നെയാണ് ബാഹ്യം. ബാഹ്യം അല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്തു നിങ്ങൾ ഇതിനെ മാനസത്തിൽ നിന്ന് വേർതിരിക്കുക, ഒരാൾ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുക വിഷയങ്ങൾ. ഇത് എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം, ഇത് ബാഹ്യമാണ്. പിന്നെ മാനസം എന്താണ്? എന്റെ അറിവ്. ഉള്ളിലിരിക്കുന്ന അറിവ് അത് മാനസം, പുറമേ ഇരിക്കുന്ന പുസ്തകം ബാഹ്യം, ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ അറിവിൽ നിന്ന് നിങ്ങളുടെ പുസ്തകത്തെ മാറ്റി വെക്കുക. എവിടേക്ക് മാറ്റും? അറിവില്ലാത്ത സ്ഥലത്ത് മാറ്റം. ആര് മാറ്റും? എങ്ങനെ മാറ്റും? എന്തിനെ മാറ്റും? അസംഭവമാണ്, ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. അതുപോലെ തിരിച്ചും മാറ്റാൻ പറ്റത്തില്ല. പുസ്തകത്തിൽ നിന്നും മനസ്സിനെ മാറ്റിവെക്കുക, അതും അസാധ്യമായ കാര്യമാണ്. പുസ്തകമുണ്ട്, അവിടെ മനസ്സുണ്ട്. പുസ്തകത്തിൽ നിന്ന് മനസ്സിന് മാറ്റാൻ പറ്റും? പുസ്തകമുണ്ടെങ്കിൽ അവിടെ മനസ്സ് ഉണ്ടായിരിക്കും. അപ്പോ മാനസം ബാഹ്യമെന്ന് നമ്മൾ ഒരു സ്ഥൂലമായ ദൃഷ്ടി പറയുന്ന മാനസം തന്നെ ബാഹ്യം. ഇതിന്റെ ഇടയ്ക്ക് ഒരു അതിർവരമ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത് മാനസം, ഇത് ബാഹ്യം. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ വിഷയങ്ങളിൽ നിന്ന് മാറ്റിയ ഒരു മനസ്സിനെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയില്ല, ഇതൊന്ന് തന്നെ രണ്ടായിട്ടിരിക്കുന്നത്. മനസ്സം തന്നെ വിഷയരൂപത്തിലിരിക്കുന്നു. അത് തന്നെ തിരിച്ചും പറയണം, യദ്യപി ബാഹ്യായവ മാനസ മാനസായവ ബാഹ്യ. തിരിച്ച് ഇതൊന്നാണോ? ഇവിടെ വേർതിരിക്കാൻ വയ്യ. അതുകൊണ്ട് എന്താണോ സ്വപ്നത്തിൽ ഉള്ളതൊന്നും അനർത്ഥമല്ല എന്നാണ്. നന്ന് സ്വപ്നേ ദൃഷ്ട പ്രതിബുദ്ധസ്യ അനുദാ ഭവന്തി വിഷയാഹ. പക്ഷെ അതെങ്ങനെ പറയാൻ പറ്റും? സാധാരണ അദ്വൈതകളെല്ലാം പറയാറുണ്ടല്ലോ, സ്വപ്നത്തിൽ ഒരുപാട് ഒക്കെ കണ്ടു ഉണർന്നു കഴിഞ്ഞപ്പോൾ അതൊന്നുമില്ല, അതുകൊണ്ട് അതൊക്കെ അനുദമാണ്. ഇതിനെ നമ്മൾ ഇതുവരെ പഠിപ്പിച്ചത് ഭാഷകാരൻ എത്രയോ തവണ അത് പറഞ്ഞിരിക്കുന്നു. സ്വപ്നേ ദൃഷ്ട സ്വപ്നത്തിൽ കണ്ടവ പ്രതിബുദ്ധസ്യ അനുദാ ഭവന്തി വിഷയ, ഉണർന്നവന് അനുദമായിട്ടാണല്ലോ അനുഭവപ്പെടുന്നത്. സത്യമേവ, നിങ്ങൾ പറയുന്ന കാര്യം ശരിയാ, പറയുന്നു, ഞാനും അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജാഗ്രത് ബോധ അപേക്ഷം തദനുദത്വം നസ്വത, നിങ്ങളത് സ്വപ്നത്തെ അനുദമെന്ന് പറയുന്ന എന്തുകൊണ്ട്? ഈ ജാഗ്രത് ബോധത്തെ അപേക്ഷിച്ച് പറയുകയാണ്, സ്വതയല്ല. സ്വതയതാനുദം എന്നല്ല പറയുന്നത്, ജാഗ്രതത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ആ സ്വപ്ന അനുഭവം ഇല്ലാത്തതുകൊണ്ട് പറയുന്നു അതാനുദമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ കരുതുന്നു എന്താണ്? ഇത് സത്യമാണോ? ഇത് സത്യമാണെന്ന് കരുതിയാലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ സ്വപ്ന അനുദമാണോ. അങ്ങനെയാണെങ്കിൽ തഥാ സ്വപ്ന ബോധാപേക്ഷം ജാഗ്രതദൃഷ്ട വിഷയാനുദത്വം ന സ്വതഃ. അങ്ങനെയാണെങ്കിൽ മറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ എന്തുകൊണ്ട് സ്വപ്നത്തെ അനുദമെന്ന് പറയുന്നു ഈ ജാഗ്രതനെ അപേക്ഷിച്ചിട്ട്?